الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد، سهودرنا شيخ الإسلام محمد بن عبد الوهاب رحمه الله എഴുതിയ കിതാബ് തൗഹീദാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിലെ സൂറത്തുൽ അൻആമിലെ മൂന്ന് ആയത്തുകളുടെ തഫ്സീറാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൂർത്തിയാക്കിയത്. അടുത്തത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നായി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ആസറാണ് കൊടുത്തിട്ടുള്ളത്. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു: من أراد أن ينظر إلى وصية محمد صلى الله عليه وسلم التي عليها خاتمه فليقرأ قوله تعالى: قل تعالوا أتل ما حرم ربكم عليكم ألا تشركوا به شيئا، إلى قوله تعالى: وأن هذا صراطي مستقيما. الآية أثر الأرتم عبد الله بن مسعود رضي الله عنه فرينه في منبلة നമ്മൾ പഠിച്ച മൂന്ന് ആയത്തുകളെ കുറിച്ച്. മൻ അറാദ, ആരെങ്കിലും ഉദ്ദേശിക്കുകയാണെങ്കിൽ, അയ്യമ്പുറ, നോക്കിക്കാണുവാൻ, ഇല വസീയത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് അവരുടെ വസീയത്ത് കാണണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലത്തി അലൈഹ, ഏതൊന്നിന്റെ മുകളിലാണ് ഉള്ളത്, ഖാതമുഹു, നബിയുടെ സീൽ, ഖാതമറ മോതിരം, സീൽ നബിയുടെ മോതിരം തന്നെയാണ് നബിയുടെ സീൽ, എങ്കിലവൻ ഓതട്ടെ കൗലഹു തആല, അല്ലാഹുവിന്റെ ആയത്ത്, ഖുൽ തആല വസ്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികു ബിഹി ശൈഅ ഇല ഖൗലിഹി വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ. ഈ മൂന്ന് ആയത്തുകൾ അവൻ ഓതിക്കൊള്ളട്ടെ. അവന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സീല് പതിച്ച വസിയത്ത് കാണണമെങ്കിൽ എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വസിയത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ റസൂലുള്ളാഹിന്റെ വസീയത്ത് കാണണമെങ്കിൽ ഈ ആയത്ത് ഓതിക്കോ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ആയത്താണിത്. റസൂലുള്ള വസീയത്ത് പറയുമായിരുന്നെങ്കിൽ ഈ ആയത്തുകൾ വസീയത്തായിക്കൊണ്ട് പറഞ്ഞേനെ എന്നാണ് അതിന്റെ ഉദ്ദേശം. ഈ അസറിന്റെ സനദിൽ ചില പ്രശ്നങ്ങളുള്ളതായി, ചില ദുഅഫുകൾ ഉള്ളതായി ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിന്റെ അസർ ഇതിന്റെ പരമ്പരയിൽ അപ്പോൾ ദൈഫാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എടുത്തു കൊടുത്തതല്ല മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള. അദ്ദേഹത്തിന് അത് സഹിഹാണെന്ന് മനസ്സിലായി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ മുൻഗാമികളുടെ ചില ഗ്രന്ഥങ്ങളിൽ സഹിഹും ദൈഫും ഉണ്ടെങ്കിൽ അവർ അത് എടുത്തു കൊടുത്തത്, ചില ആളുകൾ ഇതുപോലുള്ള കിതാബുകളിൽ അവരത് സഹിഹാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഹദീസിന്റെ കിതാബുകളിൽ അവരുദ്ദേശിച്ചത് എന്താണ്? പഴയ കിതാബുകളിൽ ജമാഅ ചെയ്യലാണ് അവരുടെ ഉദ്ദേശം, ക്രോഡീകരിക്കലാണ് അവരുടെ ഉദ്ദേശം, അല്ലാതെ സഹീഹും ദൈഫും മാത്രം എടുത്തു കൊടുക്കലല്ല, സഹീഹ് മാത്രം എടുത്തു കൊടുക്കലല്ല അവരുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് അവർ സനദ് കൊടുത്തിട്ടുള്ളത്. എന്നോട് ഇന്ന ആള് പറഞ്ഞു, അദ്ദേഹത്തോട് ഇന്ന ആള് പറഞ്ഞു, അദ്ദേഹത്തോട് ഇന്ന ആള് പറഞ്ഞു എന്ന രീതിയിൽ എടുത്തു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പണ്ഡിതൻ പറയുന്നത്, മൻ അസ്നദ ഫഖദ് അഹാൽ വമൻ അഹാൽ ഫഖദ് ബരിയ. സനദ് കൊടുത്തവൻ അവൻ എന്തായി, അവൻ ബാധ്യത ഒഴിഞ്ഞിരിക്കുന്നു. കാരണം മുസ്തലഹുൽ ഹദീസ്, ഹദീസ് വിജ്ഞാന ശാസ്ത്രം പഠിച്ച ഒരാൾക്ക് സനദിലെ ആളുകളെ കുറിച്ച് സൂക്ഷ്മമായി പഠിച്ച ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം സനദ് കൊടുത്തു കഴിഞ്ഞാൽ, സനദ് കൊടുത്തൊരു ഹദീസ് കൊടുത്താൽ അത് കണ്ടാൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈഫാണ്, ഇത് സഹിഹാണെന്ന് അതിന്റെ താഴെ എഴുതി വെച്ചതുപോലെ നമുക്കങ്ങനെ എഴുതി വെച്ചാലേ മനസ്സിലാവുള്ളൂ ഇത് സഹിഹാണ് ഇത് ദൈഫാണെന്ന് പറഞ്ഞെന്നാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ ഇത് പഠിച്ചൊരു ആയമനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് എഴുതി വെച്ചതുപോലെയാണല്ലോ. ഇന്നാൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിലുള്ള ആളുകളെ കുറിച്ച് പഠിച്ച ഒരാളെ സംബന്ധിച്ച്. അതാണ് പഴയ കാലത്തെ ജമാഅ ചെയ്ത ഹദീസുകളുടെ സ്ഥിതി, കിതാബുകളുടെ സ്ഥിതി. അതാണ് ചില ആളുകൾ അവർ കള്ളക്കഥകളും ദൈഫായ ഹദീസുകളൊക്കെ തെളിവ് പറയുന്നതിന് തെളിവായി പറഞ്ഞിട്ടുള്ളത്. അതൊരിക്കലും തെളിവല്ല. അവര് ഇന്ന പിടിച്ചല്ല ദൈഫും എന്ന് പറഞ്ഞിട്ട് അമല് ചെയ്തത് അമല് ചെയ്യാൻ വേണ്ടി കൊടുത്തതല്ല. ജമ ചെയ്യലാണ് അവരുടെ ഉദ്ദേശം, ക്രോഡീകരിക്കൽ. ഇന്ന ഇന്ന സനദുണ്ട്, അത് ദൈഫാണെന്ന് മനസ്സിലാക്കാനും അത് തന്നെ വേണം. കാരണം ഇതും കൊണ്ട് വേറൊരാൾ വന്നാൽ അതിന്റെ സനദ് ഇതാണ് അത് ദൈഫാണെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇത് അറിയണ്ടേ? അറിയണം. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റഹിമഹുല്ലാ, മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അൽ ബുഖാരി റഹിമഹുല്ലാഹു തആല, അവിടെ നിന്ന് അറിയപ്പെടുന്നത് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്. അമീറുൽ മുഅ്മിനീനാണ്. ഏതെങ്കിലും നാട് ഭരിച്ചിട്ടുണ്ടോ? ഇല്ല. ഫിൽ ഹദീസ്, ഏതിൽ? ഹദീസിന്റെ വിഷയത്തിൽ മുഅ്മിനീനുകളുടെ അമീറാണ് മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. അവിടുത്തെ ഒരു സംഭവം അവിടുത്തെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തെ ഒരു നാട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ഉലമാക്കൾ അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ അയൽമ എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു, ഒന്ന് പരീക്ഷിച്ചറിയാൻ. അങ്ങനെ 10 ആളുകൾ ഇമാം ബുഖാരിയോട് ചില ഹദീസുകൾ പറഞ്ഞു. സനദൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട്, മനസ്സിലല്ലേ? ഇന്നതിന്റെ സനദ് ഇന്ന ഹദീസ്, ഇന്നതിന്റെ സനദ് ഇങ്ങനെ ആക്കിയിട്ട് എല്ലാം മാറ്റിയിട്ട് 10 ആളുകൾ ഇമാം ബുഖാരിയോട് ഓരോരുത്തരായിട്ട് ചോദിച്ചു. ഒരാള് ചോദിച്ചു സനദ് മുഴുവൻ പറഞ്ഞിട്ട് ഹദീസും പറഞ്ഞിട്ട് ഇന്ന ഹദീസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ ഇമാം ബുഖാരി പറഞ്ഞു, ഇമാം ബുഖാരി അത് അറിയാത്ത നിലക്ക് പ്രതികരിച്ചു. എന്നിട്ട് 2-ാമത്തെ ആള് അദ്ദേഹത്തിന്റെ സനദും ഹദീസും അതൊക്കെ മാറ്റി മറിച്ചിട്ടാണ് പറയുന്നത്, മനസ്സിലായി? ഒരു ഹദീസിന്റെ സനദും വേറൊരു ഹദീസിന്റെ സനദ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കുവച്ചിട്ട് സനദിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും അല്ലേ? എന്നാലോട് ഇന്നാള് പറഞ്ഞു, ഇന്നാൾ പറഞ്ഞു, ഇന്നാൾ പറഞ്ഞു, അങ്ങനെ 3-ൽ അധികം ആളുകൾ കാണാം. സഹീഹുൽ ബുഖാരിയിൽ ഏറ്റവും ശക്തിയേറിയ സനദുള്ളത് 3 പേർ മാത്രമുള്ള സനദാണ്. ഇമാം ബുഖാരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇടയിൽ 3 ആളുകൾ മാത്രം. ഒന്ന് തബഉ താബിഈങ്ങളിൽപ്പെട്ട ആളാണ്, മറ്റൊന്ന് താബിഈയാണ്, മറ്റൊന്ന് സഹാബിയാണ്. അങ്ങനത്തെ 16 ഹദീസുകളുണ്ട് സഹീഹുൽ ബുഖാരിയിൽ. മുഴുവൻ ആവർത്തിച്ചത് ഒഴിവാക്കിയാൽ 7000-ത്തോളം ഹദീസുകൾ ഉണ്ടല്ലോ. അതിലാകെ എടുത്താൽ ഇങ്ങനെ 3 പേർ മാത്രമുള്ള ഹദീസുകൾ എത്ര എണ്ണുണ്ട്? 16 എണ്ണം. അത്രയും കരുത്തുറ്റ സനദാണത്. ഇമാം ബുഖാരിക്ക് റസൂലുള്ളാഹിക്ക് ഇടയിൽ 3 ആളുകൾ മാത്രം. അങ്ങനെ 16 ഹദീസ് ആവർത്തിച്ചതും കൂടി കൂട്ടിയാൽ 22 എണ്ണം. ആവർത്തിക്കാതെ ആണ് 16. പിന്നെ അങ്ങനെയാണ് സുലാസിയായ ഹദീസുകൾ എന്ന് പറയുന്നത്. സുലാസി സലാസ, 3 ആളുകൾ മാത്രമുള്ളത്. 4 ആളുകളുണ്ടെങ്കിൽ റുബായി എന്ന് പറയും, 5 ആണെങ്കിൽ ഹുമാസി എന്ന് പറയും, 6 ആണെങ്കിൽ സുദാസി എന്ന് പറയും. 6 ആളുകളുള്ളതാണ് ഏറ്റവും ദർജ കുറഞ്ഞ സനത്. ദർജ ഏറ്റവും കൂടിയത് ഏതാണ്? 3 ആളുകൾ മാത്രമുള്ളത്. അപ്പൊ അത്രയും എന്തായാലും 3 ആളുകളുണ്ടെങ്കിലും ഉണ്ടാകും സനദിൽ ഇമാം ബുഖാരിയുടെ കാലത്ത് ഉള്ള ആൾക്കാരെ പരിഗണിച്ചാൽ, മനസ്സിലായി? ഇമാം ബുഖാരി മുമ്പുള്ള ആളുകളാവുമ്പോൾ ആളുകൾ കുറയും. അപ്പൊ ഇങ്ങനെ സനദികൾ വെച്ചിട്ട് ഇമാം ബുഖാരിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ച് ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു. 10 ആളുകളും പറഞ്ഞതിന് ശേഷം ഇമാം ബുഖാരി ഒന്നാമത് പറഞ്ഞ ആളുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയാണ് എന്നോട് സനദും ഹദീസും പറഞ്ഞത്, അതങ്ങനെയല്ല, അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ശരിയായ സനദും ഹദീസും പറഞ്ഞു കൊടുത്തു. 2-ാമത്തെ ആളോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അതങ്ങനെയല്ല, അതിന്റെ സനദ് ഇങ്ങനെയാണ്, അതിങ്ങനെയാണ്. അങ്ങനെ 10 ആളുകളോട് ഇമാം ബുഖാരി മറുപടി പറഞ്ഞു. അത്രയും വളരെ കരുത്തുറ്റ ദാഖിറത്തുള്ള ബുദ്ധിയുള്ള ഓർമ്മശക്തിയുള്ള മഹാനായ പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി. ഇത്ര ആളുകൾ എത്ര നൂറ്റാണ്ടായി സഹീൽ ബുഖാരിയിലൂടെ അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നു, അതിന്റെ ഒക്കെ പ്രതിഫലം ഇൻഷാഅള്ളാ ആ മഹാനായ പണ്ഡിതന് പോകും. ഈ സംഭവത്തെക്കുറിച്ച് ഇബ്നു ഹജർ അസ്ഖലാനി ഒരു കാര്യം പറഞ്ഞു, രസകരമായ ഒരു സംഭവം കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇബ്നു ഹജർ ചോദിച്ചു, നിങ്ങൾക്കൊക്കെ അത്ഭുതം തോന്നുന്നുണ്ടോ ഇമാം ബുഖാരി എങ്ങനെ ഈ 10 സനദ് അത് ശരിയായി പഠിച്ചു എന്നുള്ളതിന് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു? എനിക്കതിലല്ല അത്ഭുതം, കാരണം ഈ 10 ആളുകൾ പറഞ്ഞ തെറ്റായ സനദ് ഇമാം ബുഖാരി എങ്ങനെ പഠിച്ചു എന്നുള്ളതിലാണ് എനിക്ക് അത്ഭുതം. ഒരു പ്രാവശ്യമല്ലേ കേട്ടിട്ടുള്ളൂ, ആകെ മാറ്റി മറിച്ചിട്ട് ഒരാൾ പറഞ്ഞു കൊടുത്തു. 10 ആളുകളുടെ കേട്ടിട്ടാണ് 1-ാമത്തെ ആളുടെ നേരെ തിരിഞ്ഞത്, നിങ്ങൾ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, അതിങ്ങനെയാണ്. അത് 10 ആള് ബാത്തിന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് ഇമാം ബുഖാരി പഠിച്ചു വെച്ചത്, അതാണ് എനിക്ക് അത്ഭുതം എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഇതാണ് മുൻഗാമികളുടെ കാര്യം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഇത് ഈ സംഭവം ഈ കാര്യം പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആ സഹാബി ആരാണ്? മുഹാജിറായ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. പരിശുദ്ധ ഖുർആനിൽ വളരെയധികം അതിന്റെ സബബ് നുസൂൽ അറിയുന്ന, തഫ്സീർ അറിയുന്ന മഹാനായ പണ്ഡിതനായ സഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. മുഹാജിറാണ്, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണ്ടായിരുന്നു. മക്കക്കാർ റസൂലിന്റെ പുറത്ത് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബൂജഹലും കൂട്ടരും ഒട്ടകത്തിന്റെ മാല കൊണ്ടുവന്നിട്ടില്ലേ, കുടൽമാല കൊണ്ടുവന്നിട്ട സംഭവം റിവായത്ത് ചെയ്യുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ്. ഇബ്നു മസ്ഊദ് പറയുന്നു, മക്കയിൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കെ ഞാൻ നോക്കി നിൽക്കുകയാണ്, അബൂജഹലും കൂട്ടരും ഇങ്ങനെ കൂടിയിരുന്ന് വർത്താനം പറഞ്ഞു, ആരുണ്ട്? മുഹമ്മദ് അവിടുന്ന് നിസ്കരിക്കുമ്പോൾ കൊണ്ടുപോയി ഒട്ടകത്തിന്റെ കുടൽമാല ശരീരത്തിനിടാൻ. ഫംബഅസ അഷ്ഖാഹും, ഇബ്നു മസ്ഊദ് പറയുന്നു, ഫംബഅസ അഷ്ഖാഹും, അവരിൽ ഏറ്റവും ഭാഗ്യം കെട്ടവൻ ഇറങ്ങി പുറപ്പെട്ടു. ഖുർആനിന് ഇഖ്തിബാസ് ചെയ്ത ഒരു പ്രയോഗമാണത്. ഏതായത്താണ് ഫംബഅസ അഷ്ഖാഹും? ഇരിംബഅസ അഷ്ഖാഹ എന്ന് പറഞ്ഞില്ലേ, ഒട്ടകത്തിന് സാലിഹ് നബിയുടെ ഒട്ടകത്തിനെ കൊല്ലാൻ അവരിൽ ഏറ്റവും ഭാഗ്യം കെട്ടവൻ ഇറങ്ങി പുറപ്പെട്ടു. ഈ കാഫിറുകളായാൽ തന്നെ ഒരു വലിയ തെറ്റ് ചെയ്യാൻ ആദ്യം ഇറങ്ങി പുറപ്പെടുന്നവൻ അവൻ ഏറ്റവും വലിയ തമ്മടിയായിരിക്കും അതിൽ. അപ്പൊ അവരിൽ ഏറ്റവും ഭാഗ്യം കെട്ടവൻ ആദ്യം അതിനെ കൊല്ലാൻ പുറപ്പെട്ടു എന്ന് അള്ളാഹു പറഞ്ഞില്ലേ. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഈ കുടൽമാല ഇടാൻ, തിരടിയിലിടാൻ അവരിൽ ഏറ്റവും ഭാഗ്യം കെട്ടവൻ പുറപ്പെട്ടു. അത് ഉഖബ ആയിരുന്നു എന്നാണ് മറ്റുള്ള റിവായത്തുകൾ കാണുന്നത്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഈ ഹദീസ് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, അവരിൽ ഏറ്റവും അഷ്ഖ അബൂജഹലാണ്, കാഫിറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുഷ്ടൻ ആരാണ്? അബൂജഹലാണ്. എന്നാലും ആ വിഷയത്തിൽ ഏറ്റവും ദുഷ്ടൻ ഈ ഉഖബയായിരുന്നു. അങ്ങനെ അവൻ പോയി ഒട്ടകത്തിന്റെ കുടൽമാല എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദി പോകുന്ന നോക്കി നിന്നു, പിന്നീട് ഇങ്ങനെ നിന്നു സംസ്കരിക്കുമ്പോ, സുജൂദി പോകുമ്പോ അത് കഴിച്ചിട്ട് കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കാൻ പറ്റാതെ ആയി, സുജൂദി തന്നെ അങ്ങനെ കിടന്നു. ഇത് കണ്ടിട്ട് ഇവര് ചിരിക്കാൻ തുടങ്ങി, ചിരിച്ച് ചിരിച്ച് പരസ്പരം ശരീരത്തിലേക്ക് ഇങ്ങനെ ചായാൻ തുടങ്ങി, അങ്ങനെ ചിരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഞാൻ ഇത് കണ്ട് നിസ്സഹായനായി കണ്ടു നിൽക്കുക, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന്, അവിടുന്ന് ഖുറൈശിയല്ല, അതൊരു കാരണമാണ്. അദ്ദേഹം ഹുദൈൽ ഗോത്രക്കാരനാണ്, അദ്ദേഹം ഹുദൈലിയാണ്. ആര്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഇത് ഖുറൈശികളുടെ സ്ഥലമാണ്, കഅബയും ഹറവും ഒക്കെ ഖുറൈശികൾ തമ്മിലാണ് പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശിയാണ്, ശത്രുക്കളും ഖുറൈശിയാണ്. അതുകൊണ്ട് എല്ലാ വിധത്തിലും നിസ്സഹായനാണ് ആര്? ഇബ്നു മസ്ഊദ്. ഞാനിങ്ങനെ നോക്കിയിരുന്നു, എനിക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ചെറിയ കുട്ടിയാണ്, അവര് വന്ന് ആ ഒട്ടകത്തിന്റെ മാലയൊക്കെ എടുത്ത് മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞപ്പോ ദുആ ചെയ്തു, അല്ലാഹുമ്മ അലൈക ബിൽ അലൈക ബി ഖുറൈശ്, അല്ലാഹുവേ ഖുറൈശികളെ അവരെ നീ പിടിക്കണേ എന്ന് ദുആ ചെയ്തു. അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്. ഇബ്നു മസ്ഊദ് പറയുന്നു, ഇത് റസൂലുള്ള ദുആ ചെയ്തപ്പോ ഇവരുടെ ഒക്കെ മുഖം മാറി, ഈ തിരിച്ച ആളുകളുടെ ഒക്കെ മുഖമാകെ മാറി, അവർക്കത് പ്രയാസമായി. കാരണം അവർക്കറിയാം ആ സ്ഥലത്ത് നിന്ന് ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കും. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്ന് അവർക്കറിയാം. അല്ലാഹു ഫിർഔനെ കുറിച്ച് പറഞ്ഞതുപോലെ, വജഹദു ബിഹ വസ്തൈഖനത്ഹ അൻഫുസഹും അൻഫുസുഹും ദുൽമൻ വഉലുവ, അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ കിബ്ർ കൊണ്ട് അംഗീകരിക്കാത്തതാണ്. പിന്നെ സമ്മാഹും, ആദ്യം ഖുറൈശികളെ നിറയി, ഈ ഖുറൈശികളുടെ ഈ കൂട്ടത്തെ, പിന്നെ പേരെടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അലൈക ബി അബി ജഹ്ൽ ഇബ്നു ഹിഷാം, അല്ലാഹുമ്മ അലൈക ബി ഉസ്ബത്ത് ഇബ്നു റബീഅ, അല്ലാഹുമ്മ അലൈക ബി ശൈബത്ത് ഇബ്നു റബീഅ, അല്ലാഹുമ്മ അലൈക ബി വലീദ് ഇബ്നു ഉഖബ. അവിടെ ഉണ്ടായിരുന്ന ആറോ ഏഴോ പേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്ത് പറഞ്ഞു. ഇബ്നു മസ്ഊദ് പറയുന്നു, പിന്നീട് റസൂലുള്ള ഈ പറഞ്ഞവനെയൊക്കെ ബദറിലെ കിണറ്റിൽ ഞാൻ കണ്ടിരുന്നു. സ്ത്രീകളാൽ കൊല്ലപ്പെട്ട് ബദറിലെ കിണറ്റിൽ കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നത് സഹീഹ് ബുഖാരിയിൽ ഇമാം ബുഖാരി ആവർത്തിച്ച് റിവായത്ത് ചെയ്തിട്ടുള്ള സംഭവമാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ് പറഞ്ഞ റിവായത്താണ് ഇത്. ഇതിന്റെ സനദിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് ഷെയ്ഖ് അൽബാനി ചൂണ്ടിക്കാട്ടിയത് ഞാൻ പറഞ്ഞു. മൻ അറാദ അയംദുറ ഇലാ വസിയത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലതി അലൈഹാ ഖാതമു നമ്മൾ നേരത്തെ തഫ്സീർ പഠിച്ച ആ മഹത്വമേറിയ മൂന്നായത്തുകൾ, അടിസ്ഥാനപരമായ വിധികൾ ഉൾക്കൊള്ളുന്ന മൂന്നായത്തുകൾ, അതിനെ ആവർത്തിക്കുന്നില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസീയത്ത് നബി ചെയ്യുമായിരുന്നെങ്കിൽ ഏതാകുമായിരുന്നു? ഈ മൂന്നായത്തുകളാകുമായിരുന്നു. റസൂലുള്ള അങ്ങനെ ഒരു വസീയത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. റസൂലുള്ള വസീയത്ത് പറയാൻ തുനിഞ്ഞിരുന്നു. റസൂലുള്ള സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു വസീയത്ത് തരാം, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. എനിക്ക് എഴുതാൻ അറിയില്ല, എഴുതാൻ കൽപ്പിക്കണം. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായാൽ പിന്നെ നിങ്ങൾ പിഴച്ചു പോവുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സഹാബിമാർ നബിയുടെ അടുത്തേക്ക് വന്നു. അപ്പൊ അവർക്ക് തമ്മിൽ തർക്കമായി. ഇപ്പൊ നബി ക്ഷീണിച്ചിട്ടാണുള്ളത്, ഇപ്പൊ എഴുതിക്കണോ വേണ്ടേ എന്നൊക്കെ. അപ്പൊ ഇതും കൂടി കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് എല്ലാവരും അവിടുന്ന് പോകാൻ പറഞ്ഞു. നബി ഇങ്ങനെ നബിയുടെ മുന്നിച്ച് തർക്കിച്ചിട്ട് നബിയെ ബുദ്ധിമുട്ടിക്കണ്ട, നമുക്ക് ഖുർആൻ ഉണ്ടല്ലോ. സല്ലല്ലാഹു അലൈഹി ഖുർആൻ വിട്ടേച്ചിട്ടാണ് പോകുന്നത്, നമ്മൾ വഴി പഴച്ചു പോവുകയില്ല എന്ന് പറഞ്ഞു ഉമർ അവരെ ഒഴിവാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസീയത്ത് പറഞ്ഞില്ല. നോക്കുങ്ങൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്ത ഒരു മോശം കാര്യമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇത് ഒരിക്കലും അല്ല. ഉലമാക്കൾ ഇതിനെ ഉമറിന്റെ ശ്രേഷ്ഠതയിലാണ് പെട്ടിട്ടുള്ളത്. അതെങ്ങനെ? ഉമറുൽ ഖത്താബിനൊരു പ്രത്യേകതയുണ്ട്, അവിടുന്ന് പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് അള്ളാഹു സത്യപ്പെടുത്തിയിട്ടുണ്ട്, പല കാര്യങ്ങളും. അതിൽപ്പെട്ടതാണ് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിക്കാന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമർ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ നമുക്ക് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിച്ചൂടെ? അല്ലാഹു ആയത്തിറക്കി, ഇത്തഖിദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യകാലത്ത് ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയിട്ടില്ലായിരുന്നു. സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം കണ്ടിരുന്നു, ഇടകലർന്നിരുന്നു ചില സന്ദർഭങ്ങളിലൊക്കെ. അവർക്ക് ഹിജാബ് സ്വീകരിച്ചിരുന്നില്ല, നേർക്കു നേരെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, നിങ്ങളുടെ ഭാര്യമാരോട് ബിർറും ഫാജിറും നല്ലവനും കെട്ടവനും ഒക്കെ സംസാരിക്കാൻ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവരോട് മറ സ്വീകരിക്കാൻ കൽപ്പിക്കൂ. അള്ളാഹു ആയത്തിറക്കി, അലുഹുന്ന മിൻ വറാഇ ഹിജാബ്, ഹിജാബിന്റെ പിന്നിൽ നിന്നാണ് അവരോട് ചോദിക്കേണ്ടത്. അപ്പൊ ഹിജാബിന്റെ ആയത്ത് അത് ആദ്യം ആര് പറഞ്ഞു? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുപോലെ മുനാഫിക്കുകളുടെ പിന്നിൽ, അല്ല മുനാഫിക്കുകൾക്ക് മയ്യിത്തുസ്കരിക്കുക, അതുപോലെ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അത് അഹ്കാമുൽ ജനായിസ് എടുക്കുമ്പോൾ നമ്മൾ വായിച്ചതാണ്. ഉമർ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു കുപ്പായൊക്കെ പിടിച്ചു വലിച്ചത്. പിന്നീട് എങ്ങനെ എനിക്ക് അത്ര ധൈര്യം കിട്ടിയതെന്ന് ഉമർ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇങ്ങനെയുള്ള വിഷയം. അതുപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷവും ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നബി കൽപ്പിച്ചൊരു കാര്യം, അത് ഉമറിന് അറിയില്ലായിരുന്നു. അതിൽപ്പെട്ടതാണ് ഇറാഖുകാരുടെ മീഖാത്ത്. ഇറാഖുകാരുടെ മീഖാത്ത് ഉണ്ടല്ലോ, നമ്മള് എഹ്റാൻ കിട്ടുന്ന സ്ഥലം. നമുക്കും യമനുകാർക്കൊക്കെ യലംലം, ജുഹ്ഫ, ദുൽഹുലൈഫ, അതുപോലെ ഖർമുൽ മനാജിൽ, ഇങ്ങനെയൊക്കെയുള്ള മീഖാത്തുകൾ ഉണ്ടല്ലോ ഓരോ നാട്ടുകാർക്ക് എഹ്റാൻ കിട്ടാനുള്ള സ്ഥലം ഹജ്ജിനും ഉമ്രക്കും. അതിലെ ഇറാഖുകാരുടെ മീഖാത്ത് ഏതാണെന്ന് ചോദിച്ചിട്ട് ഇറാഖുകാര് ഉമറിന്റെ അടുത്തേക്ക് വന്നു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ അപ്പം മനസ്സിലാക്കി, ഉമർ പറഞ്ഞോടത്ത് ഇവരുടേതൊക്കെ ഇന്ന സ്ഥലത്താണ് വരിക, അപ്പൊ നിങ്ങളുടേത് റാത്തു ഇറക്കിൽ വെച്ച് നിങ്ങൾ ഇഹ്റാം കെട്ടിക്കോളൂ, അതായിരിക്കും നിങ്ങളുടെ മീഖാത്ത്. ഉമർ പിന്നീടാണ് അറിഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പറഞ്ഞ മീഖാത്ത് തന്നെയാണ്, റാത്തു ഇറക്ക് തന്നെയാണ്. അത് ഉമറിന്റെ ഇജ്തിഹാദാണ്, ഉമറിന് അതിന് യോഗ്യത ഉണ്ട് അത് ചെയ്യാൻ. മനസ്സിലായല്ലോ, ഉമറിന് ആ ഇജ്തിഹാദ് ചെയ്യാനുള്ള യോഗ്യതയുണ്ട്. റാത്തു ഇറക്ക് തന്നെയാണ് അവരുടെ മീഖാത്ത്. ഉമർ പറഞ്ഞത് ശരിയായി. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ്, സഹാബിമാർക്കിടയിലുണ്ടായ ഒരു ഒരു അഭിപ്രായ വ്യത്യാസമായിരുന്നു. അവർ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലെയുള്ള സഹാബിമാരുടെ ഒരു സംഘം ഒരിക്കൽ യാത്ര പുറപ്പെട്ടു. അപ്പൊ ഒരു നാട്ടിൽ അവിടെ താഊൻ ഉണ്ടായിരുന്നു, താഊൻ പ്ലേഗ് അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടത്തേക്ക് കയറണ വേണ്ടെന്നുള്ളതിൽ സഹാബിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഒരു കൂട്ടർ പറഞ്ഞു, നമ്മളവിടെ കയറണം, അള്ളാന്റെ ഖദറിന് നമ്മൾ ഓടിപ്പോകാൻ പാടില്ല, ലാ നഫിറു മിൻ ഖദരില്ല, അള്ളാന്റെ ഖദറിന് നമ്മൾ ഓടിപ്പോകരുത്. അങ്ങനെ അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലായപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അദ്ദേഹം ഇവിടെ പോയിട്ട് പോയതായിരുന്നു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂലിങ്കിൽ നിന്ന് ഒരു ഇൽമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ പകർച്ചവ്യാധിയുണ്ടെന്ന് കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അങ്ങോട്ട് പോകരുത്. എന്നാൽ നിങ്ങൾ താമസിക്കുന്ന നാട്ടിൽ പകർച്ചവ്യാധി ഉണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് വേറെ നാട്ടിലേക്ക് പോകാനും പാടില്ല. അതാണ് ആ വിഷയത്തിൽ ചെയ്യേണ്ടത്. അപ്പൊ ഇത് റസൂലുള്ളാഹിന്റെ ഇൽമാണ്. ആ തർക്കം തീർന്നു. അപ്പൊ ആ തർക്കം തീർന്നതിന് മുമ്പ് ചില സഹാബിമാര് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, അള്ളാഹിന്റെ ഖദർ ഓടാൻ പാടില്ല. അപ്പോ ചില സഹാബിമാർ മറുപടി പറഞ്ഞു, ഇല്ല നമ്മളിങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്താണ്, ഇവരിൽ നിന്നാണ് ഇനി ജനങ്ങൾക്ക് ഇൽമു കിട്ടാനുള്ളത്, അതുകൊണ്ട് ഇവരുടെ ജീവിതം അപകടത്തിലാക്കരുത്. അപ്പൊ അത് ചില സഹാബിമാർ ചോദിച്ചു, നിങ്ങൾ അതഫറുന മിൻ ഖദരില്ല, അള്ളാഹിന്റെ ഖദർ ഓടി പോവുകയാണോ? അപ്പൊ ബാക്കിയുള്ള സഹാബിമാരെ മറുപടി പറഞ്ഞു, നഫുറു മിൻ ഖദരില്ല ഇല ഖദരില്ല, നമ്മൾ അള്ളാഹിന്റെ ഖദറിന് എങ്ങോട്ടേക്ക് ഓടി പോകുന്നത്? അള്ളാഹിന്റെ ഖദറിലേക്ക് തന്നെയാണ്, വേറെ എവിടത്തേക്കല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അറിയാതെ തന്നെ ഉമർ അതേ കാര്യമാണ് പറഞ്ഞത്. ഏത് അങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ പോകരുത് എന്നാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങനെ എമ്പാടും വിഷയങ്ങളുണ്ട്. നോക്കി നമ്മൾ ഇനി വായിക്കാൻ പോകുന്ന മുആദ് ഇബ്നു ജബലിന്റെ ഹദീസ് ഉണ്ടല്ലോ, അള്ളാഹു അവനിൽ പങ്കുചേർക്കാത്തവരെ ശിക്ഷിക്കുകയില്ല. അപ്പൊ മുആദ് ചോദിച്ചില്ലേ, ഞാൻ സന്തോഷ വാർത്ത അറിയിക്കട്ടെ. ഇതുപോലെ അബൂ ഹുറൈറയുടെ മറ്റൊരു സംഭവമുണ്ട്. അബൂ ഹുറൈറ ഈ സന്തോഷ വാർത്ത ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി നബിയോട് അനുമതി ചോദിച്ചു, ഞാൻ സന്തോഷ വാർത്ത ഈ ജനങ്ങളെ അറിയിക്കട്ടെ, ശിർക്ക് ചെയ്യാത്തവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്ന്. അങ്ങനെ നബി പറഞ്ഞു, ആ അറിയിച്ചോളൂ. അപ്പൊ അബൂ ഹുറൈറ പോകുമ്പോ വൈക്ക് വെച്ചാരെ കണ്ടു? ഉമറിനെ കണ്ടു. ഉമറിനോട് ഇത് പറഞ്ഞു. അപ്പൊ ഉമർ പറഞ്ഞു, ഈ നാട്ടുകാരോട് പറയരുത്, ഇത് നാട്ടുകാരോട് പറയരുത്. എന്നിട്ട് ഉമർ അബൂ ഹുറൈറ ഉമറും കൂടിട്ട്, അല്ലെങ്കിൽ അബൂ ഹുറൈറ ഒറ്റക്ക് നബിയോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് ഉമർ പറയുന്നത്, ദഹും യഅമലു, അവരെ വിട്ടേക്ക്, അവരെ അമല് ചെയ്തോട്ടെ. ഇപ്പൊ ഇത് അറിയിച്ചാൽ അമല് കുറച്ചു കളയും. ദഹും യഅമലു, അവരെ വിട്ടേക്ക്, അവരെ അമല് ചെയ്യട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഹും യഅമലു, പറയണ്ട, അവരെ അമല് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അതാണ്, അതിനാണ് ഉമറിന്റെ മുവാഫഖാത്ത് എന്ന് പറയുന്നത്. മുവാഫഖാത്ത് ഉമർ, യോജിച്ചു വരൽ. ചില ആളുകളുണ്ട് യജിരിൽ ഹഖ് അലാ ലിസാനിഹിം, ഹഖ് അവരുടെ നാവിലൂടെ വരും, ഹഖ് അവരുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കും. അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് ആര്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന ബഅദി നബി ലകാന ഉമർ, എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ആരാകുമായിരുന്നു? ഉമർ ആകുമായിരുന്നു. പക്ഷെ എനിക്ക് ശേഷം നബി ഉണ്ടോ? ഇല്ല, എന്ന് സംഭവമില്ല. ആകുമായിരുന്നെങ്കിൽ നബി ഉമർ ആകുമായിരുന്നു പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഉമറിന്റെ ഫദ്ലാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഈ ഉമ്മത്തിൽ അഫ്ദൽ ആരാണ്? അബൂബക്കർ അസ്സിദ്ദീഖ്, അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു, ഇതൊക്കെ ഉമറിന്റെ ഫദ്ല് സൂചിപ്പിക്കുന്നു. പക്ഷെ അബൂബക്കറിന്റെ മുകളിലല്ല, അബൂബക്കറിന്റെ താഴെയാണ്. അബൂബക്കറിന്റെ ഫദ്ല് ഇതിനേക്കാളും എമ്പാടും പറയാനുള്ളതാണ്. അങ്ങനെയുള്ള മഹാനായ സഹാബിയാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. നോക്കൂ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് വസിയത്ത്, ഞാൻ പറഞ്ഞില്ല, അതിലും മുവാഫഖാത്തുണ്ട്. വസിയത്ത് എഴുതാൻ നബി തുനിഞ്ഞപ്പോ ജനങ്ങളൊക്കെ ഇങ്ങനെ ഒച്ചയുണ്ടാക്കിയപ്പോ ഉമർ പറഞ്ഞില്ലേ, വേണ്ട, ഞങ്ങൾക്ക് ഖുർആൻ ഉണ്ടല്ലോ, ഇനി എഴുതണ്ട, വേണമെന്നില്ല, നിങ്ങൾ പോകുന്നു, റസൂലുള്ളാഹിക്ക് വിശ്രമം കൊടുക്കുമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് ഉമറിന്റെ മുവാഫഖാത്ത് ആവുക? ഉലമാക്കൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സന്ദർഭത്തിന് ശേഷവും റസൂലുള്ള ജീവിച്ചിട്ടുണ്ട്, ഉടനെ റസൂലുള്ള വഫാത്തായിട്ടില്ല, അതിനുശേഷവും ദിവസങ്ങളോ അല്ലെങ്കിൽ അതിനുശേഷം നിശ്ചിത സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ട്. നബിക്ക് വസിയത്ത് പറയാനും അവസരം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നബി അത് ചെയ്തില്ല. കാരണം എന്താ? ഉമർ പറഞ്ഞിട്ട് ശരിയാണ്, നമുക്ക് ഖുർആനുണ്ട്, നമ്മൾ പഴച്ചു പോകാതിരിക്കാൻ റസൂലുള്ളാഹിന്റെ ഹദീസും അള്ളാഹുവിന്റെ ഖുർആനും ധാരാളമാണ്. അപ്പൊ ആ വസിയത്ത് നമുക്ക് വേണ്ടിയതായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു മുമ്പ് തരുമായിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യമില്ല, അത് ഇല്ലാതെ തന്നെ അള്ളാഹുദീൻ പൂർത്തിയാക്കിയിട്ടുണ്ട്, അതില്ലാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഖൈറും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരുടെ അഭിപ്രായം യോജിച്ചു? ഉമർ പറഞ്ഞത് ശരിയായി. അതും ഉമറിന്റെ മുവാഫഖാത്തായിട്ടാണ് ഉലമാക്കൾ പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് എന്ന് പറഞ്ഞാൽ, വസിയത്ത് തരുമായിരുന്നെങ്കിൽ ഇത് ഈ ആയത്തുകളാകുമായിരുന്നു. അപ്പൊ നമുക്ക് അതിന് മനസ്സിലാകുന്ന എന്താണ്? ഈ ആയത്തുകളുടെ ശ്രേഷ്ഠത, അതിലടങ്ങിയിരിക്കുന്ന ആശയങ്ങളുടെ പ്രാധാന്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാതം, അവിടുത്തെ മോതിരം എന്ന് പറഞ്ഞാൽ, റസൂലുള്ള അത് ധരിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറുകളായ രാജാക്കന്മാർക്ക് കത്ത് എഴുതുമായിരുന്നു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട്. അപ്പൊ റസൂലുള്ളാഹിനോട് ചില ആളുകൾ പറഞ്ഞു കൊടുത്തു അവർ കത്തുകൾ സ്വീകരിക്കുകയില്ല, സീൽ പതിച്ച കത്തല്ലാതെ. കാഫറുകളെ രാജാക്കന്മാരെന്ത് ചെയ്യൂല, അങ്ങനെ വെറുതെ എഴുതിയാൽ സ്വീകരിക്കൂല, സീൽ പതിച്ചാലേ സ്വീകരിക്കുള്ളൂ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖാതം സ്വീകരിച്ചിട്ടുള്ളത്. റസൂലിന്റെ ഖാതം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അമൂത്തിരത്തിൽ മുഹമ്മദ് എന്ന താഴെ, റസൂൽ എന്ന് അതിന്റെ മുകളിൽ, ഏറ്റവും മുകളിൽ അള്ളാഹ്, അങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, മുഹമ്മദ് റസൂലുള്ളാഹ്. കാരണം അള്ളാഹുവിന്റെ പേരാണ് എപ്പോഴും മുകളിൽ വരേണ്ടത്, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്, മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ മോതിരം പിന്നീട് സഹാബത്തിന്റെ കാലത്ത് തന്നെ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അത് പിന്നെ റസൂലിന്റെ കാലശേഷം പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നഷ്ടപ്പെടുകയുണ്ടായി. നോക്കൂ, നിങ്ങൾ അത്രയും പ്രാധാന്യമുള്ള ആയത്തുകളാണ് ഈ ആയത്തുകൾ, അത് ആവർത്തിക്കുന്നില്ല. ഈ അസർ മനസ്സിലാക്കുക, ഇവർ മസ്ഹൂദ് റളിയല്ലാഹു അൻഹുവിന്റെ അസർ. അടുത്തത് കിതാബ് നോക്കുക. എല്ലാവരും പലയിടത്തും ഇപ്പോൾ കിതാബ് കാണുന്നില്ല. وعن معاذ بن جبل رضي الله عنه قال كنت رضيف النبي صلى الله عليه وسلم على حمار. هنا وعن معاذ بن جبل رضي الله عنه قال كنت رضيف النبي صلى الله عليه وسلم على حمار. لكن فقال لي يا معاذ أتدري ما حق الله على العباد وما حق العباد على الله؟ قلت الله ورسوله أعلم. قال فإن حق الله على العباد أن يعبدوه ولا يشركوا به شيئا، وحق العباد على الله أن ألا يعذب من لا يشرك به شيئا. فقلت يا رسول الله أفلا أبشر الناس؟ قال لا تبشرهم فيتكلوا. حديث فرشة جارك لندا كيف لك أرتك لاسل حيف الله كيرا أرجو لله آياتك لك قرية على حيف الله كيف فرنير ننتن الحمد لله بارك الله فيكم هذا على حديث قالوا كيف الله كيف ترنى هذا വളരെ തൗഹീദിന്റെ പ്രാധാന്യം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. അഖ്റജാഹു എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഉദ്ധരിച്ചിരിക്കുന്നു, സഹീഹൈൻ, രണ്ട് സഹീഹുകളിൽ. ആരൊക്കത്? ബുഖാരിയും മുസ്ലിമും. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ബുഖാരിയിൽ എത്രാമത്തതാണ്, മുസ്ലിമിൽ എത്രാമത്തതാണെന്നൊക്കെ ആ കിതാബിൽ, നിങ്ങൾ കയ്യിലുള്ള കിതാബിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും, ഇൻഷാല്ലാ പഠിച്ചു വരണം. وعن معاذ بن جبل رضي الله عنه قال اورنو പറഞ്ഞു كنت ഞാൻ ആയിരുന്നു رضيف النبي صلى الله عليه وسلم رسول الله عند رضيف ആയിരുന്നു رضيف എന്ന് പറഞ്ഞാൽ കൂടെ കൂട്ടിന رضيف കൂടെ കൂടെ കൂട്ടി يرضف رضيف സഹയാത്രികൻ النبي صلى الله عليه وسلم നബിയുടെ കൂടെ ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു അല ഹിമാരിൻ എന്തിനു പുറത്ത് ഒരു കഴുത പുറത്ത് ഫഖാലലി അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു യാ മുആദ് എന്താ യാ മുആദ് ആ മുആദേ എന്ന വിളിക്കാനുള്ള ഒരു അദാത്താണ് യാ വിളിക്കാനുള്ള മറ്റൊരു അദാത്താണ് അ മറ്റൊരു അദാത്താണ് ഐ ഇത് മൂന്നും അറബിയിൽ എന്തിനുപയോഗിക്കും വിളിക്കാൻ ഉപയോഗിക്കും വേറെയും വാക്കുകളുണ്ട് പേര് തന്നെ നസ്ബ് ചെയ്ത് ഫത്ഹ് ചെയ്ത് പറഞ്ഞാൽ വിളിയാണ് പേര് തന്നെ വെറുതെ ഫത്ഹ് ചെയ്ത് പറഞ്ഞാൽ അത് വിളിയാണ് യാ റബ്ബി ഐ റബ്ബി അ റബ്ബി അതുപോലെ റബ്ബ എന്ന് പറഞ്ഞാലൊക്കെ എന്താണ് അത് വിളിയാണ് നിദാ യാ മുആദ് മുആദ് അതദരി നിനക്കറിയുമോ അതദരി നിനക്കറിയുമോ ما حق الله على العباد وما حق العباد على الله ما حق العباد حق الله على العباد وما حق العباد على الله حق എന്താ എല്ലാവർക്കും അറിയാലോ ഹഖിന്റെ അർത്ഥം സത്യം എന്ന അർത്ഥമുള്ള എല്ലാവർക്കും അറിയാലോ സത്യം യാഥാർത്ഥ്യം ഹക്കും ബാത്തിലും എന്ന അർത്ഥത്തിൽ അതുപോലെ ഹഖിന്റെ അവന്റെ ഹക്കാണ് അത് കൊടുക്കണം എന്ന് അറിയില്ല മറ്റുള്ളവന്റെ ഹക്കാണ് എന്താ അത് ആ അവകാശം കടമ അവകാശവും ബാധ്യതയും സ്വത്തൊക്കെ നമ്മൾ അങ്ങനെ പറയും, സ്വത്തിന് വിഷയത്തിലൊക്കെ നമ്മൾ അങ്ങനെ പറയാറില്ല, അയാളുടെ അവകാശമാണ്. അവകാശവും ബാധ്യതയും ഇത് രണ്ടും നേരെ വിപരീതാർത്ഥല്ലേ? ഒന്ന് എനിക്ക് കിട്ടാനുള്ളതാണ് അവകാശം, ബാധ്യതയോ ഞാൻ കൊടുക്കാനുള്ളതാണ്. അപ്പൊ വിപരീതർത്ഥമുള്ള വിപരീതമായ രണ്ട് അർത്ഥങ്ങൾ ഈ ഒറ്റ പദത്തിനുണ്ട്. ഹക്കിന് അങ്ങനെയുള്ള ചില വാക്കുകളുണ്ട് അറബിയില്. മൗല, ഉടമസ്ഥനും പറയും മൗല, അടിമക്കും പറയുന്നത് മൗല, മൗല എന്ന വാക്ക്. അത് സന്ദർഭത്തിന് മനസ്സിലാക്കണം. ഹക്ക് അവകാശം എന്നർത്ഥമുണ്ട്, അതുപോലെ ബാധ്യത എന്നർത്ഥമുണ്ട്. ഇപ്പൊ നോക്ക്, അബ്ദുള്ള എന്ന ഒരാളുടെ ഹക്കാണ്, അയാളുടെ അവകാശമാണ് എന്ന അർത്ഥത്തിലാണെങ്കിൽ ഹക്കു അബ്ദില്ല എന്ന് പറഞ്ഞാൽ മതി. ഹക്കു അബ്ദില്ല, അബ്ദുള്ളന്റെ അവകാശം. അല്ലെങ്കിൽ ഹക്കുൻ ലി അബ്ദില്ല, എന്തർത്ഥം? അബ്ദുള്ളന്റെ അവകാശം, അയാൾക്ക് കിട്ടാനുള്ളതാണ് അത്, അയാൾക്ക് വേറെ ആളുകൾ കൊടുക്കേണ്ടതാണ്, അയാൾ കൊടുക്കാനുള്ളതല്ല, ബാധ്യതയല്ല. എന്ത് പറഞ്ഞാൽ, ഒന്നിക്കിൽ ഹക്കു അബ്ദില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹക്കുൻ ലി അബ്ദില്ല എന്ന് പറഞ്ഞാൽ. എന്നാൽ അല ചേർത്തിട്ട് പറഞ്ഞാൽ, അല ചേർത്തിട്ട് ഹക്കുൻ അല അബ്ദില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അബ്ദുള്ളന്റെ ബാധ്യതയാണ് അല്ലേ, അബ്ദുള്ള കൊടുക്ക, വേറെ ആർക്കോ കൊടുക്കാനുള്ളതാണ്, അബ്ദുള്ളന്റെ ബാധ്യതയാണത്, മനസ്സിലായോ? അല ചേർത്തിട്ട് ആരുടെ ആർക്കാണോ ഹക്ക് പറയുന്നത്, അയാളുടെ ബാധ്യത, അല്ലെങ്കിൽ അവകാശം. അല അല്ലെങ്കിൽ അവകാശം എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഹക്ക് എന്ന് പറയാതെ അല അബ്ദുല്ല അതാ ഉസല എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അബ്ദുള്ളന്റെ ബാധ്യതയാണ് അയാളുടെ നിസ്കാരം നിർവഹിക്കൽ എന്ന് കിട്ടും. അല കുല്ലി അബ്ദില്ല, അല കുല്ലി അബ്ദില്ല, എല്ലാ അള്ളാന്റെ അടിമകൾക്കും ബാധ്യതയുണ്ട്, എന്ത്, അവനെ മാത്രം ആരാധിക്കുക. അപ്പൊ അല എന്നുള്ളത് അലയിക്ക എന്ന് പറഞ്ഞാൽ തന്നെ നിനക്ക് അവകാശം, നിന്റെ ബാധ്യതയാണെന്നാണ്. ഹക്ക് എന്ന് പറയാതെ തന്നെ വെറുതെ അല ചേർത്ത് പറഞ്ഞാൽ തന്നെ അർത്ഥം കിട്ടും. അലയിക്ക, അലയ്യ, എന്റെ ബാധ്യതയാണത്. അപ്പൊ അലയും ഹക്കും ചേർത്ത് മനസ്സിലാക്കുക. അത് ആരിലേക്കാണ് ചേർത്ത് പറഞ്ഞത്, അല എന്ന് അവന്റെ എന്താണെന്ന് അർത്ഥം കിട്ടും, അവകാശോ ബാധ്യതയോ? ഐ ബാധ്യത, അല വന്നാൽ ബാധ്യതയാണ്. നോക്കി, അപ്പൊ നിങ്ങൾ ഈ അർത്ഥം നോക്കി, അസദരി നിനക്കറിയുമോ, മാ ഹഖുല്ലാഹി അലൽ ഇബാദ്, എന്തായിരിക്കും അർത്ഥം? നിനക്കറിയുമോ അടിമക്ക് അള്ളഹാനോടുള്ള ബാധ്യത അറിയോ? കാരണം ഇബാദിനോടാണ് എന്ത് ചേർത്തിട്ടുള്ളത്, അല ചേർത്തിട്ടുള്ളത്. ഹഖുല്ലാഹി അലൽ ഇബാദ്, അപ്പൊ അള്ളാഹുവിന്റെ അവകാശം അടിമകളുടെ ബാധ്യത. അടുത്ത വാചകം നോക്ക്, വമാ ഹഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹുവിന്റെ ബാധ്യത ആരോട്? അടിമകളോട്. അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണെന്നും അള്ളാഹുവിന് അടിമകളോടുള്ള ബാധ്യത എന്താണെന്നും നിനക്കറിയുമോ? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ അവകാശം ജനങ്ങളുടെ ബാധ്യത, അതെന്താണെന്ന് നിനക്കറിയുമോ? രണ്ടാമത്തെ വാക്ക്, ജനങ്ങളുടെ അവകാശം അള്ളാഹുവിന്റെ ബാധ്യത, അതെന്താണെന്ന് നിനക്കറിയുമോ? ജനങ്ങളുടെ അവകാശം എന്ന് പറഞ്ഞാൽ അവർക്ക് സമരം ചെയ്ത് കിട്ടിയതല്ല, പിന്നെ അള്ളാഹുവിന്റെ ഫദ്ലായിട്ട് അവർ അള്ളാഹു കൊടുത്തതാണ്. അള്ളാഹു ബാധ്യത വേറെ ആരെങ്കിലും ഏൽപ്പിച്ചതല്ല, അവൻ സ്വയം അവന് ബാധ്യതയാക്കിയതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇങ്ങനെ മനസ്സിലാക്കണം, നമ്മുടെ ഇതുപോലെയല്ല. അപ്പൊ മനസ്സിലായില്ലേ? ഇത്രവട്ടം ഒന്ന് പഠിക്കാ വാക്ക്, അതതിരി നിനക്കറിയുമോ, മാ ഹഖുല്ലാഹി അലൽ ഇബാദ്, അടിമകൾക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യത എന്താണെന്ന്. വമാ ഹഖുൽ ഇബാദി അലല്ലാഹ്, അള്ളാഹുവിന് അടിമകളോടുള്ള ബാധ്യത എന്താണെന്ന് നിനക്കറിയുമോ? ഇതാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. നോക്കൂ നിങ്ങൾ, മുആദ് ആദ്യം തന്നെ പറയുന്നത്, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ റദീഫായിരുന്നു. എന്താ റദീഫിന്റെ അർത്ഥം? സഹയാത്രികൻ, ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ആൾ. എന്തിന്റെ പുറത്ത്? ഹൈമാറിന്റെ പുറത്ത്. അതിൽ പല തെളിവുകളും ഉണ്ട്. അതിൽ ഒന്ന്, ഒരു മൃഗത്തിന്റെ പുറത്ത് കയറാം, കയറാനുള്ള മൃഗമാണെങ്കിൽ, പശുവിന്റെ പുറത്തിന്റെ പുറത്ത് കയറാൻ പാടില്ല. പിന്നെയോ, കഴുതപ്പുറത്ത് കയറാം, കുതിരപ്പുറത്ത് കയറാം, ഒട്ടകപ്പുറത്ത് കയറാം, കയറാൻ പറ്റിയ വാഹന മൃഗങ്ങളുടെ പുറത്ത് കയറാം. ഒരാളെ കൂടെ കൂട്ടുകയും ചെയ്യാം, ആ മൃഗത്തിന് അത് താങ്ങുമെങ്കിൽ. വളരെ സാധുവായ വൈഫായ ഒരു ജന്തുവിന്റെ പുറത്ത് രണ്ടാൾ കയറി അതിന് നടക്കാൻ പറ്റൂല. അതിന് സാധിക്കുമെങ്കിൽ എന്ത് ചെയ്യാം? കയറാം, അതിന് ആരോഗ്യം ഉണ്ടെങ്കിൽ. ഒരു തെളിവ് അതാണ്. രണ്ടാമത്തത്, കഴുതപ്പുറത്ത് കയറാം. കഴുതപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചരിച്ചത് റസൂലുള്ളാന്റെ വിനയം കാരണത്താലാണ്. അറബികളിലെ വലിയ വലിയ മാന്യന്മാരും കേമന്മാരും ഏമാന്മാരും ഒന്നും കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്നില്ല. ഇന്ന അങ്കറ ലസ്വാതി ലസൗതുൽ ഹമീറു എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ശബ്ദങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദേത കഴുതയുടെ ശബ്ദമാണ് എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ പറഞ്ഞ കാര്യമാണ്. അറബികളിലെ വലിയ ആളൊന്നും കഴുതപ്പുറത്ത് കയറുമായിരുന്നില്ല. പക്ഷെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴുതപ്പുറത്ത് കയറിയിരുന്നു. വമാ തവാദാ അഹദുൻ ലില്ലാഹ് ഇല്ലാ റഫഅഹുല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി ആര് വിനയം കാണിച്ചാലും അള്ളാഹു അവരെ ഉയർത്താതിരിക്കുകയില്ല. മുആദ് ഇബ്നു ജബലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂട്ടിയിരുന്നു. അത് റസൂലുള്ളാഹിന്റെ റഅഫത്തും റഹ്മത്തും റസൂലുള്ളാഹിന്റെ വിനയമാണ്. ഏയ്, എന്റെ കൂടെ ഒന്നും ആരും സഞ്ചരിക്കാൻ പാടില്ല, എന്റെ കൂടെയും പാടില്ല, എന്റെ മുന്നിലുള്ള വാഹനം, എന്റെ പിന്നിലുള്ള വാഹനം, അതിനൊക്കെ അങ്ങനെ പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു ഹാവഭാവത്തിൽ നടന്ന ആളല്ല അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെ സഹാബികളെ കൂടെ കൂട്ടിയിരുന്നു. നമുക്ക് ഹജ്ജിന്റെ വേളയിൽ പറഞ്ഞ ഹദീസിന് കാണില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ ദൂരം ആദി ഉസാമനെ കൂടെ ഇരുത്തി, പിന്നെ ഫദ്ൽ ഇബ്നു അബ്ബാസിനെ കൂടെ ഇരുത്തി. അങ്ങനെ നിരവധി അനവധി സംഭവങ്ങൾ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ മറ്റുള്ളവരെ കയറ്റിയതായ സംഭവങ്ങൾ. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് ചോദിക്കുകയാണ്, യാ മുആദ്. മറ്റൊരു റിവായത്തിലുണ്ട് റസൂലിനെ വിളിച്ചു യാ മുആദ്. അപ്പോ മുആദ് മറുപടി പറഞ്ഞു, ലബ്ബൈക ലബ്ബൈക വസഅദൈക, നബിയെ താങ്കളുടെ വിളിക്ക് ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു. വീണ്ടും വിളിച്ചപ്പോ വീണ്ടും പറഞ്ഞു ലബ്ബൈക വസഅദൈക. മൂന്നാമതും വിളിച്ചു യാ മുആദ്, അപ്പൊ വീണ്ടും പറഞ്ഞു ലബ്ബൈക വസഅദൈക. ഇങ്ങനെ മറ്റൊരു റിവായത്തിൽ കാണാം. അപ്പൊ മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിരുന്നു. ലബ്ബൈക എന്ന് പറഞ്ഞാൽ അത് ഉത്തരം നൽകാനുള്ള ഒരു വാക്കാണ്, സഅദൈക അതിന്റെ കൂടെ. മൂന്ന് തവണ വിളിച്ചത് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? മുആദെ, എന്താണ് അല്ലാഹുവിന്റെ റസൂലെ, മുആദെ എന്താണ്? വീണ്ടും മൂന്ന് തവണ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ മുആദ് ഇന്നി യുഹിബ്ബുക ഫില്ലാ, യാ മുആദ് ഇന്നി യുഹിബ്ബുക, മുആദെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മുആദെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരു കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചിട്ട് നീ എല്ലാ നിസ്കാരത്തിന്റെ പിന്നാലെയും ഫർദ് നിസ്കാരത്തിന്റെ പിന്നാലെയും പറയണം. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദ. പിന്നെ ജീവിതത്തിൽ മറക്കുന്നത് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ, യാ മുആദ് ഇന്നി യുഹിബ്ബുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഒരു കാര്യം പഠിപ്പിച്ചു തരട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതി. മൂന്ന് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. അപ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്താണെന്ന് ചോദിച്ചു. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇത് ചോദിക്കുന്നത്, അതദരി മാ ഹഖുല്ലാഹി അലൽ ഇബാദ വ മാ ഹഖുൽ ഇബാദി അലല്ലാഹ്. ഖുൽതു, മുആദ് പറയുന്നു, ഞാൻ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് നന്നായി അറിയുന്നത്. ലാദരി, എനിക്കറിയില്ല, എനിക്കറിയോ ഇല്ല എന്നല്ല, പിന്നെ ഒരു ഒരു അതബോടുള്ള മറുപടിയാണ്. അള്ളാഹും അവന്റെ റസൂലിനുമാണ് നന്നായി അറിയുന്നത്. ഈ വാക്കുണ്ടല്ലോ, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് നന്നായി അറിയുന്നത് എന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പറയാമോ? ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അതിന് മറുപടി പറയുന്നത്, ഒരാൾ ചോദിക്കാൻ നാളെ മഴ പെയ്യോ, അപ്പൊ അള്ളാഹു റസൂലുഹു അലം എന്ന് പറയരുത്, പിന്നെന്തേ പറയാൻ പാടുള്ളൂ, അള്ളാഹു അലം. അതേസമയം ദീനിയായ ശറഈയായ ഒരു കാര്യം ചോദിച്ചാൽ, മതത്തിൽ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അല്ലാഹു റസൂലുഹു അലം എന്ന് പറയാം. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവുണ്ടായിരുന്ന കാര്യമാണ്, റസൂലുള്ളാഹിക്ക് അറിയുള്ള കാര്യമാണത്. അതേസമയം കൗനിയായ പ്രാപഞ്ചികമായ ഒരു കാര്യം അതെന്ത് പറയരുത്, അങ്ങനെ പറയരുത്. ഖുല്ല യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. കാരണം ഗൈബ് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമേ അറിയാം അറിയുകയുള്ളൂ. അതുകൊണ്ട് ഗൈബിയായ ഒരു കാര്യം അല്ലാഹു റസൂലുഹു അലം എന്ന് പറയാൻ പാടില്ല. അതേസമയം ദീനിയായ ഒരു കാര്യം പറയാം. ഖാൽ, അല്ലാഹു റസൂലുഹു അലം എന്ന മറുപടി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യം ചോദിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്, എനിക്കറിയുമോ കാര്യം എന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് മിൻ ഹസ്നി തഅലീമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വളരെ ഭംഗിയേറിയ പഠിപ്പിക്കലിന്റെ ഒരു രൂപമാണ്. വളരെ നന്നായി പഠിപ്പിച്ചു കൊടുക്കും. فإن حق الله على العباد تيرجيايم حق الله على العباد അർത്ഥമറി ആ അടിമകൾക്ക് അല്ലാഹുവിനോടുള്ള ബാധ്യത എന്താണ്? അയ്യഅബുദൂഹു അവർ അല്ലാഹു അവനെ ആരാധിക്കുകയും അവർ അവനെ ഇബാദത്ത് ചെയ്യുകയും വലാ യുശ്രികു ബിഹി ശൈആ ആ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യലാണ് അവരുടെ ബാധ്യത. അള്ളാഹുവിന്റെ അവകാശമാണത്, അടിമകളുടെ മുഴുവൻ ബാധ്യതയാകുന്നു അത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? വഹഖുൽ ഇബാദി അലല്ലാഹ് എന്താർത്ഥം? അള്ളാഹുവിന് അടിമകളോടുള്ള ബാധ്യത. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാ യുഅദ്ദിബ അൻ ലാ യുഅദ്ദിബ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ്. അദ്ദബ യുഅദ്ദിബു അൻ വന്നതുകൊണ്ട് നസ്ബീൽ അവൻ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ്. മൻ ആരാണോ ലാ യുശ്രിക്കു പങ്കു ചേർക്കാത്തത് ബിഹി അവനിൽ ഷൈഅൻ ഒന്നിനെ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവനെ അവൻ ശിക്ഷിക്കുകയില്ല എന്നതാണ് അള്ളാഹുവിന്റെ ബാധ്യത. വേറെ ഒരു കാര്യവും പറഞ്ഞില്ല. അതാണ് തൗഹീദിന്റെ ശ്രേഷ്ഠത. ഫഖൂൽതു അപ്പോൾ ഞാൻ ചോദിച്ചു, മഅദ് പറയുകയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ സന്തോഷ വാർത്ത അറിയിക്കട്ടെ അന്നാസ ജനങ്ങളെ, സഹാബത്തിനൊക്കെ ഞാൻ ഈ വിവരം അറിയിക്കട്ടെ. ഖാൽ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുബശ്ശിർഹും, നീ അവരെ സന്തോഷ വാർത്ത അറിയിക്കണ്ട. ഫയത്തഖിലു അപ്പോൾ അവർ ഇത്തിക്കാലം നടത്തിക്കളയും, അഥവാ ഇതിൽ കാര്യം ഏൽപ്പിച്ചു കളയും എന്ന് പറഞ്ഞാൽ അതേ അമലൊന്നും ചെയ്യണ്ടല്ലോ, കാരണം അള്ളാഹു ശിർക്ക് ചെയ്യാത്തവരെ ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അവർ ഇതിൽ കാര്യങ്ങളെ ഏൽപ്പിച്ചു കളയും. ഈ ഹദീസിന്റെ മറ്റു ചില റിവായത്തുകൾ കാണാൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ സംഭവം മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവിടുത്തെ മരണശയ്യയിൽ വെച്ചിട്ടാണ്, മരിക്കാതെ കിടക്കുമ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത്. തഅസ്സുമൻ ഇൽമ് മറച്ചു വെച്ച കുറ്റം കിട്ടുമോ എന്ന് പേടിച്ചിട്ട്. അപ്പൊ ഈ ഇൽമ് ഈ കാര്യം ഒരിക്കലും പറയരുതെന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്? അല്ല, ഒരിക്കലും പറയരുതെന്നല്ല ഇതിന്റെ ഉദ്ദേശം. എന്നാൽ ഭയങ്കര ഫാസിഖായ ഒരാളോട്, ഉച്ച തോന്നിവാസിയായ ഒരാളോട് പോയിട്ട് എന്തിട്ടിയാലും അള്ള പുറത്തേരും ശിർക്കേതായിരുന്നിരുന്ന മതി എന്നുള്ള ഹദീസുകളും അതിന്റെ ആയത്തുകളും പറഞ്ഞു കൊടുക്കുന്നത് ഒരിക്കലും മുനാസിബല്ല, യോജിച്ച കാര്യമല്ല. മറിച്ച് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് അവനെ ബോധ്യപ്പെടുത്തണം. എന്നാൽ നീ തൗബ ചെയ്താൽ നന്നായാൽ അള്ളാഹു പുറത്തു തരും, അള്ളാഹു റഹ്മാനാണ്, അവൻ തൗബ സ്വീകരിക്കുന്നവനാണ്. നീ നിരാശപ്പെട്ട് ഇനി ശരത് തന്നെ കഴിയാം എന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞ മുനാസിബായ കാര്യങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരോടാണ് പറയുന്നത് അയാളുടെ അവസ്ഥയെ പരിഗണിക്കണം എന്നത്, ആരോടാണ് പറയുന്നത് അയാളുടെ അവസ്ഥ പരിഗണിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുള്ളത്. അതാണ് മുആദ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരിക്കലും പറയരുതെന്നല്ല, മറിച്ച് ആ സന്ദർഭത്തിൽ പറയരുത് എന്നാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഈ സംഭവം ഉദ്ധരിച്ചിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല ശിർക്ക് ചെയ്യാത്ത ആളുകളെ ഒരിക്കലും ശാശ്വതരായി നരകത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. അല്ല യുഅദ്ദിബ ശിക്ഷിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശാശ്വതരായി ശിക്ഷിക്കാതിരിക്കുക. അങ്ങനെ പല തഫ്സീറുകൾ ഇന്ന് വന്നിട്ടുണ്ട്. ഒന്നെന്താണ്? ശാശ്വതരായി അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. ഒന്നിക്കൽ അള്ളാഹു തൗബയില്ലാതെ പുറത്തു കൊടുക്കും ഒറ്റടിക്ക്, പിന്നെയോ അല്ലെങ്കിലോ ചെയ്തതിന്റെ ശിക്ഷ അനുഭവിപ്പിച്ചിട്ട് സ്വർഗത്തിലാക്കും. മറ്റൊരു തഫ്സീർ അതിന് വന്നിട്ടുണ്ട്, ഇതെല്ലാം പരസ്പരം യോജിച്ചതാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല ശിർക്ക് ചെയ്ത കാഫിറുകളായ ആളുകളെ നരകത്തിൽ കടത്തും, പക്ഷെ നരകത്തിൽ മുഅ്മിനീങ്ങളിലെ മുസ്ലിമീങ്ങളിലെ മറ്റു തെറ്റ് ചെയ്ത ആളുകളുണ്ടല്ലോ അവരെ കിടത്തുന്ന നരകത്തിലെ ദാറിലല്ല അള്ളാഹു ഇവരെ പ്രവേശിപ്പിക്കുക. ദാർ നരകം ഒന്നാണെങ്കിലും അതിൽ ദാർ വേറെയുണ്ട്, ഒരു ഭവനം, അത് കാഫിറുകൾക്കും മുശ്രിക്കുകൾക്കും ഉള്ളതാണ്. അതിൽ അദാബ് മാത്രമേ ഉള്ളൂ, ഒരു രക്ഷയില്ല. എന്നാൽ മുഅ്മിനീങ്ങളായ തെമ്മാടികൾ തോന്നിവാസികൾ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുന്ന നരകം ആ ദാർ അതല്ല, ആ ദാർ അതല്ല, ആ ദാറാണ് കാലിയാവുക. പിന്നെ അവരെ പ്രവേശിപ്പിച്ച ദാറുണ്ടല്ലോ,
അത് പിന്നെ കാലിയാവും, അവരെ മുഴുവൻ അള്ളാഹു സ്വർഗത്തിലാക്കുമല്ലോ അവസാനം. അതാണ് നരകം കാലിയാകുന്ന ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ചില ആളുകൾ അവസാനം അള്ള കാഫറിനെയും മുശ്രിക്കിനെയും കൂടി അവസാന സ്വർഗത്തിലാക്കും എന്ന് ചിലർ തെളിവ് പിടിച്ചിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ്. ശരിയായ അഭിപ്രായം എന്താണ്? ചില പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ശരിയായ അഭിപ്രായം എന്താണ്? കാഫറിനെയും മുശ്രിക്കിനെയും അള്ളാഹു ഒരിക്കലും സ്വർഗത്തിലാക്കിയില്ല, അവർ നരകത്തിൽ തന്നെയാണെന്നാണ്. പിന്നെ കാലിയാവുമെന്ന ഹദീസിൽ വന്നിട്ടുള്ള ചില നരകം കാലിയാകും എന്ന് പറഞ്ഞ ചില ഹദീസുകൾ ഉദ്ദേശിച്ചത് എന്താണ്? ഈ നരകത്തിലെ ഈ ദാറാകുന്നു. ഇതാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് ശരിപ്പെടുത്തി പറഞ്ഞിട്ടുള്ളത്. അഭിപ്രായം ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കും നരകം കാലിയാകും എന്ന് പറഞ്ഞിട്ടുള്ള ചില ഹദീസുകൾ, അതാണ് ഇബ്നു ഖയ്യിം സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ആ ദാറിൽ, നരകത്തിലെ ആ ദാറിൽ ശിക്ഷയുണ്ട്, അതുപോലെ കുറച്ച് സമാധാനമുണ്ട്. എന്താണ് സമാധാനം? ആ സമാധാനത്തിൽ പെട്ടതാണ് അവരുടെ മൗദ സുജൂദ്. സുജൂദ് ചെയ്ത ഭാഗം എന്ത് ചെയ്യില്ല? തീ സ്പർശിക്കില്ല. അതൊരു രക്ഷയാണല്ലോ. ഞാറിലും ഈമാനുള്ള ഫിർക്ക് ചെയ്യാത്ത കുഫർ ചെയ്യാത്ത ആളുകൾക്ക് കിട്ടുന്ന ഒരു രക്ഷയാണത്. നരകത്തിലാണ് അവരുള്ളത്, എന്നാലുള്ളൊരു രക്ഷയാണത്. ആ ഭാഗത്ത് തീ തൊടുന്നില്ലല്ലോ. എന്നാ കാഫറുകൾക്ക് എന്തെങ്കിലും രക്ഷയുണ്ടോ? ഇല്ല. നരകം അവരെ നാല് ഭാഗത്തു നിന്നും പൊതിയും, അവരുടെ മുഖം കരിച്ചു കളയും, അവരെ ഒന്നാകെ കത്തിച്ചു കളയും. അതാണ് മുശ്രിക്കിനും കാഫിറിനുമുള്ള നരകത്തിലെ ദാറിന്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ ഒരിക്കലും അള്ളാഹു ശിർക്ക് ചെയ്യാത്തവനെ ശിക്ഷിക്കുകയില്ല. ഒന്നുകിൽ അവന്റെ പാപങ്ങൾ അള്ളാഹു തൗബയില്ലാതെ തന്നെ നേരെ പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അള്ളാഹു ശിക്ഷിച്ച് അവനെ സ്വർഗത്തിലാക്കും. പിന്നീട് അബൂദറിന്റെ ഹദീസിലുള്ളതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂദർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ചോദിച്ചു, വൈൻ സന വൈൻ സറഖ്, നബിയായി ശിർക്ക് ചെയ്യാത്ത ആള് വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലോ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലോ? റസൂലുള്ളാഹി വൈൻ സന വൈൻ സറഖ്, മോഷ്ടിച്ചാലും ശരി വ്യഭിചരിച്ചാലും ശരി. വീണ്ടും വീണ്ടും അബൂദർ ആവർത്തിച്ചു. നാലാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈൻ സന വൈൻ സറഖ് അലാ റഗ്മി അംഫി അബീദർ, അവൻ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിലും ശരി മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ശരി അബൂദറിനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്ന് പറഞ്ഞു. ഇത് മോഷ്ടിക്കാനും വ്യഭിചരിക്കാനുള്ള പ്രേരണയാണോ? ഒരിക്കലല്ല, വൻ പാപങ്ങളാണ്. അതുകൊണ്ടാണ് അബൂദർ വീണ്ടും വീണ്ടും ചോദിച്ചത്. വൻ പാപങ്ങളാണ്, ഒരിക്കലും അതിലേക്ക് ഒരു മുഅ്മിൻ അടുക്കരുത്. അതിലേക്കാളും വലുതിലേക്ക് ചെയ്താൽ നിന്നെ കൊണ്ടുപോകും, അവസാന ചെറുക്കിലും കുഫറിലേക്കും നിന്നെ കൊണ്ടുപോകും. അങ്ങനെയാണ് നമ്മൾ തെറ്റുകളെ പേടിക്കേണ്ടത്. തെറ്റ് ഒന്നിന് അടുത്തയിലേക്ക് 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 അങ്ങനെ വലുതിലേക്ക് കൊണ്ടുപോകും, പേടിക്കണം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല തൗഹീദിന് ശ്രേഷ്ഠത വെച്ചിട്ടുണ്ട്. മുവഹ്ഹിദുകളെ അള്ളാഹു ഒരിക്കലും ശാശ്വതമായി ശിക്ഷിക്കുകയില്ല. അല്ല യുഅദ്ദിബ മല്ല യുശ്രിക്കു ബിഹി ശൈഅ, അത് അല്ലാഹുവിന്റെ ഹഖാണ്. ഹഖുൻ അലല്ലാഹ് ലിൽ ഇബാദ്, അടിമകളോടുള്ള അള്ളാഹുവിന്റെ ബാധ്യതയായി അവൻ ഏറ്റെടുത്തു. ഈ കിതാബിലെ ഒന്നാമത്തെ അധ്യായം നമ്മൾ പൂർത്തിയാക്കി. അതിൽ ആയത്തും ഹദീസും, ഇനി ഈ ആയത്തുകളിൽ നിന്ന് ഹദീസുകളിലുമുള്ള ഗുണപാഠങ്ങളാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആയത്ത് വിശദീകരിക്കാൻ എടുത്ത സമയം അത് പറയാൻ വേണ്ടി വരികയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നന്നായി പഠിക്കാനും അമൽ ചെയ്യാനും തൗഹീദിലായിക്കൊണ്ട് മരിക്കുവാനും എനിക്ക് നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വസല്ലല്ലാഹു വസല്ലമ ബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വല്ലാഹു അഅലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.